ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സെനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിന് വിജ്ഞാപനമിറങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകത്തിൽ പ്രചാരണത്തിൽ. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഗുജറാത്തിൽ. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാഹചര്യമെന്ന മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. അംഗനവാടി കുട്ടികൾക്ക് ഒരാഴ്ച അവധി. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം 10 ഇരട്ടിയോളം വർദ്ധിച്ചെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ആലപ്പുഴയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ നാളെ മുതൽ വളർത്തുപക്ഷികളെ കൂട്ടത്തോടെ കൊന്ന് കുഴിച്ചുമൂടും. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യത. തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. ISL ഫുട്ബോൾ ഫൈനലിൽ മോഹൻ ബഗാന്റെ എതിരാളിയെ ഇന്നറിയാം. മുംബൈ സിറ്റി ഗോവ മത്സരം രാത്രി 7:30 മുംബൈയിൽ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 6 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിലെയും 57 ലോക്സഭാ സീറ്റുകളിലേക്ക് മെയ് 25-നാണ് വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയിലും മഹാരാഷ്ട്രയിലും പ്രചാരണത്തിനിറങ്ങും. ഉത്തർപ്രദേശിലെ ലഖ്നൌ സീറ്റിലേക്ക് മുതിർന്ന ബിജെപി നേതാവ് രാജ്നാഥ് സിംഗ് ഇന്ന് പത്രിക സമർപ്പിക്കും. ബിജെപി നേതാവ് സ്മൃതി ഇറാനി അമേഠിയിൽ പത്രിക നൽകും. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഇന്ന് വടക്കൻ ഗുജറാത്തിലെ പാട്ടനിൽ പ്രചാരണത്തിലാണ്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ താപനില ഉയർന്നു നിൽക്കുന്നതിനാൽ ഉഷ്ണതരംഗ സാഹചര്യം ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിൽ തുടർച്ചയായ മൂന്നാം ദിവസം താപനില 41 ഡിഗ്രിക്ക് മുകളിലാണ്. അടുത്ത മാസം 2 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. അടുത്ത മാസം 2 വരെ സംസ്ഥാനത്തെ 12 ജില്ലയിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇതേ തുടർന്ന് കേരളത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. കണ്ണൂരും പാലക്കാടും കഴിഞ്ഞ ദിവസങ്ങളിൽ സൂര്യാതാപമേറ്റുള്ള മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്തെ അംഗനവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവച്ചു. ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട പോഷകാഹാരം വീടുകളിൽ എത്തിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. തൃശൂർ, പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഇന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ സാധ്യത പ്രവചിച്ചതോടെ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പ്. നേരിട്ട് വെയിലേൽക്കുന്ന പുറം ജോലികൾ ക്രമീകരിക്കാൻ നിർദ്ദേശമുണ്ട്.
മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ, ചപ്പുംചവറും ഉണങ്ങിയ പുല്ലുമുള്ള ഇടങ്ങൾ എന്നീ സ്ഥലങ്ങളിൽ തീപിടുത്ത സാധ്യത കൂടുതലാണ്. ഇവിടങ്ങളിൽ കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണം. എല്ലാവിധ പൊതുപരിപാടികളും വൈകിട്ടത്തേക്ക് മാറ്റണം. പുറത്തിറങ്ങുന്ന വേളയിൽ തല മറയ്ക്കുന്ന വിധം വസ്ത്രം ധരിക്കുകയോ കുട ഉപയോഗിക്കുകയോ വേണം. ദാഹമില്ലെങ്കിലും നിർജ്ജലീകരണം ഒഴിവാക്കാനായി വെള്ളം കുടിക്കണം. ഗർഭിണികളായ തൊഴിലാളികൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകണം. പകൽ 11 മുതൽ 3 വരെ കന്നുകാലികളെ തുറന്ന സ്ഥലങ്ങളിൽ കെട്ടുന്നത് ഒഴിവാക്കണം. പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ കുട്ടികളെ തനിച്ചിരുത്തരുത്. ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാർബണേറ്റഡ് പാനീയങ്ങൾ, ചായ, കാപ്പി എന്നിവ പകൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ തമിഴ്നാട്ടിലെ ഊട്ടിയിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തി. ഇന്നലെ 29 ഡിഗ്രി സെൽഷ്യസ് ആണ് ഊട്ടിയിലെ താപനില. 1951 രേഖപ്പെടുത്തിയ ഉയർന്ന താപനിലയുടെ റെക്കോർഡാണ് മറികടന്നതെന്ന് ചെന്നൈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മെയ് 2-ാം വാരത്തിൽ വേനൽ മഴ എത്തുന്നതോടെ കേരളത്തിലെ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾക്ക് അയവുണ്ടാകുമെന്ന് കാലാവസ്ഥാ വിദഗ്ധനും കുസാറ്റിലെ റഡാർ സെന്റർ മേധാവിയുമായ ഡോ എസ് അഭിലാഷ് ആകാശവാണിയോട് പറഞ്ഞു.
കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിത്. ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് എൽനിനോ കണ്ടീഷൻ നിലനിന്നത് കാരണം തെക്കൻ ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു അതിമർദ്ദ മേഖലയിൽ ചൂട് കൂടുന്നതിലും അതുപോലെ തന്നെ മഴ കുറയുന്നതിനും കാരണമായിട്ടുള്ള ഒരു അന്തരീക്ഷ ഘടകമായിരുന്നു ഫെബ്രുവരി മുതൽ തന്നെ നിലനിന്നിരുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തോട് ചേർന്ന് കിടന്ന അറബിക്കടലിലും 1.5 ഡിഗ്രി 2 ഡിഗ്രിയോളം ചൂട് പിടിച്ചു കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരം ഘടകങ്ങളെല്ലാം ഫെബ്രുവരി മുതൽ സംജാതമായി ഈ ഏപ്രിൽ അവസാന വാരത്തിൽ നമുക്ക് ഇത്രയും വലിയ ഒരു ഉഷ്ണ തരംഗങ്ങളുടെ അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തെ കൊണ്ടെത്തിച്ചതിന്റെ പ്രധാന കാരണം.
സംസ്ഥാനത്ത് കൊടും ചൂടും ഉഷ്ണതരംഗവും തുടരവെ വൈദ്യുതി ഉപഭോഗം ഉയർന്ന തോതിൽ തുടരുന്നു. 3 ആഴ്ചയ്ക്ക് ശേഷം ആകെ വൈദ്യുതി ഉപഭോഗം വീണ്ടും 11 കോടി യൂണിറ്റ് കടന്നു. ഇന്നലെ 11.01 കോടി യൂണിറ്റ് വൈദ്യുതിയാണ് കേരളത്തിൽ ഉപയോഗിച്ചത്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം 10 ഇരട്ടിയോളം വർദ്ധിച്ചെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ കടുത്ത പ്രതിസന്ധിയുണ്ടാകും. ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാനാണ് സർക്കാർ തീവ്രമായി ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
പണ്ടത്തേക്കാളും 10 ഇരട്ടിയൊക്കെയാണ് ഇപ്പോൾ ഉപയോഗം കൂടുതൽ. ഇപ്പൊ 110 ദശലക്ഷം യൂണിറ്റാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത്. നമ്മുടെ ടോട്ടൽ ഉൽപാദനത്തിന്റെ 20 ശതമാനമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ പുറത്തുനിന്ന് മേടിക്കുകയാണ്. ഇപ്പോൾ 90 ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമേ നമ്മുടെ കയ്യിലുള്ളൂ. മെയ് മാസത്തെ സ്ഥിതി, മന്ത്ലി കോൺട്രാക്ട് 52 മെഗാവാട്ട് ഇപ്പം നമ്മൾ മേടിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്.
കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് ഒരു മരണം. പുതുക്കുരിശി സ്വദേശി ജോണാണ് മരിച്ചത്. പുലർച്ചെ 3:30 അപകടം. വള്ളത്തിലുണ്ടായിരുന്ന മറ്റ് 5 പേർ നീന്തി രക്ഷപ്പെട്ടു. ലക്ഷദ്വീപ് പ്രദേശത്ത് മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിൽ ഇന്നും നാളെയും 8 ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ താറാവുകളെയും മറ്റ് പക്ഷികളെയും കൂട്ടത്തോടെ കൊന്ന് കുഴിച്ചുമൂടുന്ന നടപടിക്ക് നാളെ തുടക്കമാകും. ഇതിനായി ദ്രുതകർമ്മ സേനയെ നിയോഗിച്ചിട്ടുണ്ട്. എടത്വ പഞ്ചായത്ത് 10ാം വാർഡിലും അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 7ാം വാർഡിലും തകഴി ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് മുഖ്യ അജണ്ട. എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജനും പങ്കെടുക്കുന്നുണ്ട്. കഥാപ്രസംഗ കലയെ പരിപോഷിപ്പിക്കുന്നതിനായി കണ്ണൂർ പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ 3ാമത് കഥാപ്രസംഗ മഹോത്സവത്തിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
കഥ പ്രസംഗരൂപത്തിൽ ആവിഷ്കരിക്കുന്നതാണ് കഥാപ്രസംഗം. 100 വർഷത്തെ പഴക്കമുണ്ട് കഥാപ്രസംഗം എന്ന കലാരൂപത്തിന്. സംസ്കാരത്തെയും മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ച് കേൾവിക്കാരന്റെ ചിന്താധാരയെ പരിപോഷിപ്പിക്കുക എന്നതും കഥാപ്രസംഗ കലയുടെ ലക്ഷ്യമാണ്. സ്വാമി കൃഷ്ണാനന്ദ ഭാരതിയുടെ നേതൃത്വത്തിലുള്ള പെരിങ്ങോം പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിലാണ് 9 ദിവസം നീണ്ടു നിൽക്കുന്ന കഥാപ്രസംഗ മഹോത്സവത്തിന് തുടക്കമായത്. കേരളത്തിലെ അതിപ്രശസ്തരായ കാഥികരെ പങ്കെടുപ്പിച്ചുള്ള കഥാപ്രസംഗ മഹോത്സവം മെയ് 5 സമാപിക്കും. ഇന്ന് വൈകുന്നേരം ഇടക്കുച്ചി സലീംകുമാർ, നാളെ MR പയ്യട്ടം എന്നിവർ കഥാപ്രസംഗം അവതരിപ്പിക്കും. വസന്തകുമാർ സാംബശിവൻ, വി ഹർഷകുമാർ എന്നിവരും വരും ദിവസങ്ങളിൽ എത്തുന്നുണ്ട്.
ISL ഇന്ന് നടക്കുന്ന 2ാം പാദ സെമിയിൽ മുംബൈ സിറ്റി ഗോവയെ നേരിടും. രാത്രി 7:30 മുംബൈ ഫുട്ബോൾ അരീനയിലാണ് മത്സരം. ഇന്നത്തെ മത്സരത്തിലെ വിജയി മെയ് 4 നടക്കുന്ന ഫൈനലിൽ മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന 2ാം പാദ സെമിയിൽ മോഹൻ ബഗാൻ ഒഡീഷ FCയെ പരാജയപ്പെടുത്തി ഫൈനലിൽ കടന്നു. IPLൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്ത ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ കൊൽക്കത്ത 2ാമതും ഡൽഹി 6ാമതുമാണ്. സംസ്ഥാനത്ത് 3 ദിവസത്തിനുശേഷം സ്വർണ്ണവില താണു. പവന് 240 രൂപ കുറഞ്ഞ് 53,240 രൂപയാണ് ഇന്നത്തെ വില. അറ്റകുറ്റപ്പണികൾക്കായി കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിലെ മാഹി പാലം 12 ദിവസത്തേക്ക് അടച്ചു. പാലം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് തിരിഞ്ഞ് മോന്താൽ വഴി പോകണം. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന വാഹനങ്ങൾ തലശ്ശേരിയിലെ ചൊക്ലി മേക്കുന്ന വഴി പോകണം. മൂന്നാർ രാജമലയിൽ വരയാടുകളുടെ കണക്കെടുപ്പ് ആരംഭിച്ചു. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമായി വരുന്ന ചിന്നാർ, ഇരവികുളം, പാമ്പാടിൻചോല എന്നിവിടങ്ങളിലാണ് 4 ദിവസം നീളുന്ന കണക്കെടുപ്പ് നടക്കുന്നത്. തൃശൂർ വെള്ളാനിക്കര അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവരാണ് മരിച്ചത്. ചെന്നൈയിൽ മലയാളി ദമ്പതികൾ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ. ചെന്നൈ ആവടിയിൽ സ്ഥിരതാമസമാക്കിയ മുൻ സൈനികനും സിദ്ധ ഡോക്ടറുമായ ശിവൻനായർ, ഭാര്യ പ്രസന്നകുമാരി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വീട്ടിൽ നിന്നും 100 പവനോളം സ്വർണം നഷ്ടമായതായി റിപ്പോർട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിന് വിജ്ഞാപനമിറങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകത്തിൽ പ്രചാരണത്തിൽ. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഗുജറാത്തിൽ. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാഹചര്യമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. അംഗനവാടി കുട്ടികൾക്ക് 1 ആഴ്ച അവധി. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം 10 ഇരട്ടിയോളം വർദ്ധിച്ചെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ആലപ്പുഴയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ നാളെ മുതൽ വളർത്തുപക്ഷികളെ കൂട്ടത്തോടെ കൊന്ന് കുഴിച്ചുമൂടും. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യത. തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. ISL ഫുട്ബോൾ ഫൈനലിൽ മോഹൻ ബഗാന്റെ എതിരാളിയെ ഇന്നറിയാം. മുംബൈ സിറ്റി ഗോവ മത്സരം രാത്രി 7:30 മുംബൈയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.